Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
പ്രതിബോധ വിചിത്തം മതം നമ്മൾ തത്വം ഹി വിന്ദതേ ആത്മനാ വിന്ദതേ വീദ്യം വിദ്യയാ വിന്ദതേ മൃതം വിദിത അവിദിതാഭ്യാം അന്യത് ബ്രഹ്മേതി ആഗമവാക്യാർത്ഥ എവം പരിശുദ്ധ ഏവ ഉപസംഹൃതോ ഭവതി ദൃഷ്ടേർ ദ്രഷ്ട ശ്രുതേർ ശ്രോത മതേർ മന്ദ വിജ്ഞാതേർ വിജ്ഞാത ഇതിഹി ശ്രുത്യന്തരം. ഇത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ പ്രതിബോധ വിദിതം, വിദിതം എന്ന് പറയുന്ന ശബ്ദം തെറ്റിദ്ധാരണ ഉണ്ടാക്കും. കാരണം അറിയപ്പെട്ടത് അറിഞ്ഞത് എന്നാണ് അർത്ഥം. ഒന്നും പറഞ്ഞു വിദിത അവിദിതാഭ്യം അന്യത്. സാധാരണ രീതി നമ്മൾ മനസ്സിലാക്കും, നമ്മുടെ ഓരോ ബോധത്തിനും അറിയുന്നത് എന്ന്. അതുകൊണ്ടാണ് ഭാഷകാരനിവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് പ്രതിബോധവിദിതം എന്ന് പറഞ്ഞെങ്കിലും അവിടെ വിദിത ശബ്ദം ഉപയോഗിച്ചെങ്കിലും അത് നമ്മുടെ ഓരോ ബോധത്തിനും നമ്മുടെ ഓരോ അറിവിനും അറിയപ്പെടുന്നത് എന്നല്ല അതിന് താല്പര്യം. മറിച്ച് വിദിത അവിദിതാഭ്യം അന്യത് എന്ന് തന്നെ മനസ്സിലാക്കണം. യാഗമ വാക്യാർത്ഥം മുമ്പ് പറഞ്ഞു വന്നതിൽ നിന്നും ഇവിടെ മാറ്റിയൊന്നും പറയുന്നില്ല. സാമാന്യമായി പ്രതീതമാകുന്ന അർത്ഥമല്ല അവൾ. എന്തുകൊണ്ട്? ഭാഷകാരൻ പറഞ്ഞു ഇവ പരിശുദ്ധ ഇവ ഉപസംഹൃതോ ഭവതി. അപരിശുദ്ധമായ തത്വം വിദിതത്തിനും അവിദിതത്തിനും അപ്പുറമുള്ള തത്വം അത് തന്നെയാണ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അല്ലാതെ വിദിതാവിദിതം എന്ന് ആദ്യം പറഞ്ഞു, അവിജ്ഞാതം വിജാനത, വിജ്ഞാതം അവിജാനത, അന്യദേവത വിദിത അധോ അവിദിത എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ഈ ഓരോ ബോധത്തിനും അറിയപ്പെടുന്നതാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മുമ്പ് പറഞ്ഞ ദോഷങ്ങളെല്ലാം വരും. എന്താണ്? ആത്മാവ് അറിവിന് വിഷയമാണ്, മറ്റു വസ്തുക്കളെ അറിയുന്നത് പോലെ തന്നെ നമ്മൾ അറിവിനെയും അറിയുന്നുണ്ട് എന്നെല്ലാം വരും. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധയേവ ഉപസംഹൃതോ ഭവതി. അപ്പോ ചോദ്യം വരും, അറിവിനെ അറിയുന്നുണ്ടല്ലോ, ഓരോ അറിവിനെയും നമ്മൾ അറിയുന്നുണ്ട്, ഏത് തരത്തിൽ നിന്നുള്ളതല്ല. ഒരറിവ് വന്നാൽ അത് അറിയുന്നുണ്ട്, എനിക്ക് ഇന്ന അറിവുണ്ടായി. ഒരറിവും അജ്ഞേയമായിരിക്കുന്നില്ല, അറിവിന്റെ സ്വഭാവം തന്നെ അറിയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിബോധവിദിതം നമ്മൾ അറിയുന്ന ഈ ഓരോ അറിവും ഇതാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആഗമത്തിലൂടെ ഗ്രഹിക്കേണ്ടതായിട്ടൊന്നുമില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പറയുന്ന എന്താണ്? ദൃഷ്ടേ ദൃഷ്ട ശ്രുതേ ശ്രുത. അത് അറിവിന്റെ അറിവായിരിക്കുന്നതാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് ഭാഷകാരൻ വ്യാഖ്യാനിച്ചെന്താണ്? സർവപ്രത്യദർശി, സർവപ്രത്യങ്ങളെയും ദർശിക്കുന്നവൻ. ആ ഭാഗം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി പറയും. സർവപ്രത്യദർശി എന്ന് പറഞ്ഞാലും നമുക്ക് സംശയം വരാം. ഈ പുസ്തകത്തെ ദർശിക്കുന്നവൻ എന്താ? ഈ പുസ്തകത്തിൽ നിന്ന് വേറെയാണ്. തികച്ചും വേറിട്ട് നിൽക്കുന്നവനെ പുസ്തകത്തെ കാണാൻ കഴിയും. ദൃഷ്ടാവ് വേറെ, ദൃശ്യം വേറെ. ഈ പ്രത്യയങ്ങളുടെ ദൃഷ്ടാവായിരിക്കുന്നവൻ അവനാണ് പ്രതിബോധ വിദിതം എന്ന് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ പ്രത്യയങ്ങൾ വേറെ, പ്രത്യയങ്ങളുടെ ദൃഷ്ടാവ് വേറെ എന്ന് വരും. ഓരോ പ്രത്യയങ്ങളിലും വിദിതമായിരിക്കുന്നവൻ എന്നെന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇത് പ്രത്യയങ്ങളുടെ ദൃഷ്ടാവ് മാത്രമാണ്. ഓരോ പ്രത്യയങ്ങളിലും വിദിതമാകുന്നവനല്ല. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് പ്രത്യേകാത്മതയാ വിദിതം. നമ്മൾ പുസ്തകത്തെ കാണുമ്പോൾ പുസ്തകത്തിന്റെ പ്രത്യേകാത്മാവായാലും തന്നെ അറിയുന്നു, പരമാർത്ഥത്തിലതാണ്. ഏകമായ ഒരുണ്മയിൽ സർവവും ആരോപിച്ചിരിക്കുകയാണ്. അത് പരമാർത്ഥമാണ്. പക്ഷേ പുസ്തകത്തിന്റെ പ്രത്യേകാത്മാവായി തന്നെ അറിയാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ പുസ്തകത്തിന്റെ സ്വരൂപമായിട്ട് തന്നെ തന്നെ അറിയുന്നു, പുസ്തകത്തെ അറിയുന്നു. കാണുന്ന വസ്തുവിന്റെ സ്വരൂപം ആ വസ്തുവാണ്. അങ്ങനെയാണ് ഇവിടെ പ്രത്യയങ്ങളിലൂടെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ പ്രത്യയങ്ങളുടെ സ്വരൂപമായി അറിയുന്നു. പ്രത്യയങ്ങളുടെ സ്വരൂപം എന്നറിയണം. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. അഗ്നിയുടെ സ്വരൂപമാണ് പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം തന്നെ അഗ്നി. അഗ്നിയുടെ സ്വരൂപമാണ് ഉഷ്ണം, ചൂട് എന്ന് പറഞ്ഞാൽ ചൂട് തന്നെ അഗ്നി. അതുപോലെ പ്രത്യയങ്ങളുടെ പ്രത്യേകാത്മാവായി ആണ് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പൊ സാക്ഷി എന്ന് പറയുമ്പോൾ ദൃശ്യം വേറെ, ദൃഷ്ടാവ് വേറെ എന്ന് തോന്നുന്നു. പ്രത്യേകാത്മാവെന്ന് പറയുമ്പോഴോ ആ ദൃഷ്ടാവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതാണ് ഈ പ്രത്യേകം. പ്രത്യയങ്ങളെ ദർശിക്കുന്നവനിൽ നിന്നും ഭിന്നമാക്കാൻ കഴിയും. അതെന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? നമുക്ക് ഈ പുസ്തകത്തെ കാണുമ്പോൾ കാണുന്നവനിൽ നിന്ന് ഈ പുസ്തകത്തെ വേർതിരിക്കാം. അതാണ് നമ്മൾ പറയുന്നത് എന്റെ പുസ്തകം, നിന്റെ പുസ്തകം, ഉണ്ടായ പുസ്തകം, നശിച്ച പുസ്തകം. പുസ്തകത്തെ വേറിട്ട് കാണുമ്പോൾ, അതുപോലെ പ്രത്യയങ്ങളുടെ സാക്ഷിയായിരിക്കുന്നവനിൽ നിന്നും പ്രത്യയങ്ങളെ വേർതിരിക്കാനുമേ. എന്തുകൊണ്ട്? ഈ സാക്ഷിയും അറിവാണ്, പ്രത്യയം എന്ന് പറയുന്ന അറിവാണ്. അപ്പോ നമ്മളോട് ഈ പ്രത്യയങ്ങളിൽ അറിവിനെ കണ്ടുപിടിക്കാനല്ല പറയുന്നത്, പ്രത്യയങ്ങളിൽ ബോധത്തെ സാക്ഷാത്കരിക്കാനല്ല പറയുന്നു, അങ്ങനെയല്ല പറയുന്നു. അത്തരമൊരു ശ്രമം അല്ല നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രത്യയത്തെ നമ്മൾ പ്രത്യയം എന്ന് പറയുന്നത് മലയാളത്തിൽ അറിവ്. അറിവിന്റെ നൈരന്തര്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ അനുഭവപ്പെടുന്ന പലതും എന്തൊക്കെയാണ്? ഉത്പത്തി, നാശം, അതിന്റെ നൈരന്തര്യം, അതിൽ വളരെയധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ വരുന്ന ഭ്രാന്തി, അറിവിൽ വരുന്ന സംശയം, അറിവിൽ വരുന്ന അജ്ഞാനം, എനിക്കിതിനെ അറിയാം, ഇതിനെ അറിയുന്നില്ല, ഞാനിതിനെ മറ്റൊന്നായി അറിയുന്നു, അറിഞ്ഞതിന് ഞാൻ വിസ്മരിച്ചു, ഇതെല്ലാം അറിവിന്റെ പല ഭാവങ്ങൾ. ഇതിനെല്ലാം ചേർത്താണ് പ്രത്യയങ്ങളെന്ന് പറയുന്നത്. ഈ അറിവ് എനിക്ക് വ്യക്തമാണ്, ഇതെനിക്ക് അവ്യക്തമാണ്, ഇത് ദൃഢമാണ്. അതിൽ തന്നെ വരുന്ന സവികല്പ നിർവികല്പ ഭാവങ്ങളെല്ലാം മാറി. ഇത് അറിവിന്റെ നാനാരൂപങ്ങൾ. അറിവ് ഏകരൂപത്തിലല്ല. അറിവ് പല വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. പുസ്തകത്തെ പ്രകാശിപ്പിക്കുന്നു, മേശയെ പ്രകാശിപ്പിക്കുന്നു, പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. അറിവ് അവിടെ വിഷയങ്ങൾക്കനുസരിച്ച് അറിവ് മാറുന്നു. അതുകൂടാതെ അറിവ് സ്വഭാവേന തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് മുമ്പ് പറഞ്ഞത് സംശയവിപര്യം, അജ്ഞാനം, സ്മരണ, വിസ്മരണ, ഇങ്ങനെ പല രൂപത്തിൽ അറിവിന്റെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ രൂപങ്ങൾ, അത് എന്തിന്റെ രൂപങ്ങളാണ്? അറിവിന്റെ രൂപങ്ങൾ. അപ്പോൾ അവിടെ മാറാതിരിക്കുന്ന ഒന്നുണ്ട്, അത് അറിവ്. അപ്പൊ അറിവിൽ നിന്ന് ഈ അറിവിന്റെ ഈ നൈരന്തര്യവും ഉത്പത്തി നാശങ്ങളും ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മാറാതിരിക്കുന്ന ഒന്നുണ്ട്. അറിവ് അതിന്റെ നാനാരൂപത്തെ, നാനാ ആകാരങ്ങൾ വിട്ടു കഴിഞ്ഞു. വിഷയത്തെ ആശ്രയിച്ചു വരുന്നതും വിഷയങ്ങളെ ആശ്രയിക്കാതെ വരുന്നതുമായ നാനാരൂപങ്ങൾ വിട്ടുകഴിഞ്ഞാൽ, വിടുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ശേഷിക്കുന്നതാണ് അറിവ്. ആ അറിവ് തന്നെയാണ് സാക്ഷിയിൽ നിന്നും അനന്യമായിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു പ്രത്യേകാത്മ. അല്ലാതെ നമ്മൾ ഇങ്ങനെ മാറി മറയുന്ന അറിവിൽ പുതിയ എന്തിനെങ്കിലും ഒന്നിനെ സാക്ഷാത്കരിക്കാൻ പറയുകയാണ്. അസമ്യക് ദർശനമാണ്. ഈ അറിവിന്റെ വാസ്തവ സ്വരൂപം അതായത് ഏതെന്നാണ് വിഷയത്തോടു കൂടിയിരിക്കുന്ന നാനാ അറിവുകളെ അറിയുന്നത്? ഏതെന്നാണ് സ്വയം നാനാരൂപങ്ങളെ പ്രാപിക്കുന്ന ഈ അറിവിനെ അറിയുന്നത്? ഏതെന്നാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് അറിവിന്റെ പ്രത്യക് സ്വരൂപം എന്നറിയണം. അതാണ് പ്രതിബോധത്തിനും ആ പ്രത്യേകാത്മാവ് വിദിതമായിരിക്കുന്നു എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകാത്മാവിനെ കണ്ടെത്താൻ വേണ്ടി പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നും പറയുന്നുണ്ട്. ഇനിയും പറയും. എന്തുകൊണ്ട്? അത് സർവത്തെയും പ്രകാശിപ്പിക്കുന്നതാണ്. സാക്ഷിയായിരുന്നുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുന്നു, അതിൽ സർവവും പ്രകാശിക്കുന്നു. അതുകൊണ്ട് അതിനെ എവിടെയെങ്കിലും കണ്ടെത്തുക, അതിനെ സാക്ഷാത്കരിക്കുക, അതിന് മറ്റൊരാളില്ല. അറിവിനെ അറിയുന്നതിന് മറ്റൊരറിവില്ല. ഏകമായ അറിവിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവേകം, അതാണ് സമ്യക് ദർശനം എന്നാണ്. അല്ലാതെ നമുക്ക് പ്രതീതമാകുന്ന ഒരർത്ഥം എന്താണോ, നമ്മുടെ ഈ ഓരോ അറിവിലും വിദിതമായിരിക്കുന്ന എന്തോ ഒന്ന്, അതാണ് ആത്മാവ്. അതിനെ ഓരോ അറിവിലും നമ്മൾ സാക്ഷാത്കരിക്കണം. അതിനുവേണ്ടി ഒരു യത്നം ആവശ്യമാണ്. അതെല്ലാം ഇവിടെ ബോധിപ്പിക്കുന്നു. ഇത് യത്ന നിരപേക്ഷമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, അറിവ് സ്വയം പ്രകാശിക്കുന്നതാണ്, അവിടെ യത്നത്തിന്റെ ആവശ്യമില്ല. യത്ന നിരപേക്ഷമായി പ്രകാശിക്കുന്ന ഇതിനെ യത്നം കൊണ്ട് അറിയാൻ സാധ്യമല്ല. ബുദ്ധിയുടെ പ്രവൃത്തി കൊണ്ട് അറിയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതിന് സമ്യക് ദർശനം എന്ന് പറഞ്ഞത്. പിന്നെ വിവേകം ഗ്രഹിപ്പിക്കുന്ന ഇതാണ്, ഇതങ്ങനെ വിഷയത്തിനെ അറിയുന്നതല്ല, അതാണ് വിവേകം. ഇത് പ്രത്യേക പ്രത്യേകാത്മാവാണ്. ഈ അറിവും ഇവിടെ പറയുന്ന സാക്ഷിയും ഒന്നാണ്. അറിവെന്ന തലത്തിൽ ഒന്നാണെങ്കിൽ പിന്നെ ഇതിനാരറിയും? അറിയാൻ ഒരാളില്ല ഇവിടെ. മണ്ണും മൺപാത്രവും ഒന്നാണ്, പിന്നെ ഇവിടെ ആരാ? മണ്ണിന് പാത്രത്തെ അറിയാൻ കഴിയുമോ? പാത്രത്തിന് മണ്ണിനെ അറിയാൻ കഴിയുമോ? രണ്ടും ഒന്നായി. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. പ്രത്യയവും സാക്ഷിയും ഒന്നാണ്. ഒന്നാണെന്ന് പറയുന്നതിനാണ് പറയുന്നത് പ്രത്യയത്തിന്റെ പ്രത്യക് സ്വരൂപമാണ് സാക്ഷി. അറിവ് ഏകമാണ്, ആത്മാവേകമാണ് എന്നെല്ലാം പറയുന്നത് വേറെ രീതി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ പ്രത്യയങ്ങളിൽ കണ്ടെത്തുകയോ പ്രത്യയങ്ങളിൽ സാക്ഷാത്കരിക്കുകയോ ചെയ്യുന്നു എന്നല്ല പറയുന്നു. ഈ പ്രത്യയങ്ങൾക്കൊരു പരമാർത്ഥ രൂപമുണ്ട്, ഈ പ്രത്യയങ്ങളിൽ ഒരു മാറുന്ന രൂപമുണ്ട്. ആ പരമാർത്ഥ രൂപം അത് സ്വയം പ്രകാശിക്കുന്ന സ്വയം അറിവായിരിക്കുന്ന ഒന്നാണ്. ആ സ്വയം പ്രകാശിക്കുന്ന അറിവാണ് ഈ ശ്രോതാവിന്റെ സ്വരൂപം എന്നും ബോധിപ്പിക്കുകയാണ്. അതിനെ ഈ മാറുന്ന പ്രത്യയങ്ങളുമായി ബന്ധപ്പെടുത്തി ബോധിപ്പിക്കുന്നു. അറിവിന്റെ ഏറ്റവും പ്രകടമായ ആ രൂപം അതാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ബോധം. മാറിക്കൊണ്ടിരിക്കുന്ന ആ ബോധം നിന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തിൽ മാറ്റമില്ലാതിരിക്കുന്ന ഒന്നുണ്ട്. അതിലാണ് ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഏത് ബോധത്തിന്റെ മാറ്റം. ആ മാറിക്കൊണ്ടിരിക്കുന്ന ആ ബോധത്തെ പ്രത്യയമെന്നും ആ മാറ്റത്തിൽ തന്നെ മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്ന ആ അറിവിനെ സാക്ഷിയെന്നും പറയുന്നു. ഇതാണ് അറിവും ആത്മാവും തമ്മിലുള്ള ബന്ധം, ഒന്നെന്നുള്ള ബന്ധം. ഇത് ബോധ്യപ്പെടുക, ഇതിനെ സ്വസ്വരൂപമായി ധരിക്കുക, ഇത് തന്നെയാണ് ബ്രഹ്മം എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നത്. ഇതിനെ തന്നെയാണ് സ്വന്തം ആത്മാവെന്ന് താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, തന്റെ സ്വരൂപം താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിരപേക്ഷമായി പ്രകാശിക്കുന്ന ഒന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രുതിയെ ദൃഷ്ടേഹേ ദൃഷ്ട, ദൃഷ്ടിയുടെ ദൃഷ്ടാവ്, ശ്രുതിയുടെ ശ്രോതാവ്, അറിവിനെല്ലാം അറിവായിരിക്കുന്നത്, അറിവിന്റെ വാസ്തവ സ്വരൂപമായിരിക്കുന്നത്, മാറുന്ന അറിവിൽ മാറ്റമില്ലാത്ത അറിവായിരിക്കുന്നത്. എന്തൊന്നിനെ ആശ്രയിച്ചാണോ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്, അത് അതിനെ പ്രത്യേകിച്ചൊരു സ്ഥലത്ത് കണ്ടെത്താൻ ഇവിടെ രണ്ടാമതൊരാളില്ല അറിവല്ലാതെ. അറിവിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഒരാളില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? അറിവിന്റെ ആ സ്വരൂപം തന്നെ സാക്ഷാത്കാരമാണ്. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യം തോന്നുന്ന അറിവ് സ്വയം പ്രകാശിക്കുന്നു എങ്കിൽ ഈ വിദ്യയുടെ ആവശ്യം തോന്നുന്നു. അത് ഇത് തന്നെ എന്താണ്? ഈ അറിവിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ ദൂരീകരിക്കുക, ഭ്രമങ്ങളെ ദൂരീകരിക്കുക, അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുക. അങ്ങനെയല്ലല്ലോ നമ്മൾ ധരിക്കുന്നത്. ശാസ്ത്രം രണ്ട് രീതിയിൽ പറയുന്നു. ഒന്ന് സിദ്ധാന്തം. എന്തിനെയാണോ അത് വെളിപ്പെടുത്തിയത് അതിനെ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് ഇതിനെ ഒരാൾ വെളിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ശ്രമിച്ചാൽ വികല്പങ്ങൾ കടന്നു വരും, നാനാ വികല്പങ്ങൾ. അതിനെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നതാണ് പൂർവപക്ഷം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതാണ് തുടർന്ന് ചർച്ച ചെയ്യുന്നത്. എന്തിനാ ഈ പൂർവപക്ഷം? സിദ്ധാന്തം പോരെ? പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ്. അപൂർവപക്ഷം ഇല്ലാതാവണമെങ്കിൽ തന്റെ വികല്പങ്ങൾ ഒഴിയണം. എന്നാൽ പൂർവപക്ഷമില്ല. ഈ വികല്പം എന്ന് പറയുന്ന മനസ്സിന്റെ കൂടപ്പിറപ്പാണ്. എപ്പോഴും കാണും അവിടെ വികല്പം ഒഴിഞ്ഞ് മനസ്സിന് മുന്നോട്ട് പോവുക പ്രയാസമുള്ള കാര്യമാണ്. ഒരു ശരിയായ ധാരണ വരുമ്പോൾ അവിടെ 100 വികല്പങ്ങളും വരും, അതിനോടൊപ്പം വരും. അപ്പൊ ആ വികല്പങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൂർവപക്ഷങ്ങളെ ഉന്നയിച്ച്. ഈ പൂർവപക്ഷം വാസ്തവത്തിൽ ഇതേ രൂപത്തിലല്ലെങ്കിലും ഇവിടെ ഇത് അവതരിപ്പിക്കുന്നത് കണാദന്റെയും ബുദ്ധന്റെയും ഒക്കെ അഭിപ്രായങ്ങളായിട്ടാണ്. അതേ രൂപത്തിലല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ മനസ്സിലുണ്ട്. ആ വികല്പത്തെ വിട്ടിട്ട് നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ശാസ്ത്രം ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അത് പലപ്പോഴും ഗ്രഹിച്ചില്ല എന്ന് വരും അജ്ഞാനം. ഏകദേശം ഗ്രഹിച്ച് ഏകദേശം ഗ്രഹിക്കാതെ വരും വികല്പം. അപൂർണമായി ഗ്രഹിക്കാൻ മുമ്പ് ഭാഷകാരനത് പറഞ്ഞു, യഥാവത് അയഥാവത്, പൂർണമായി അപൂർണമായി ഗ്രഹിക്കും. ഇനി വിപരീതമായി ഗ്രഹിക്കുന്നു, അതാ കൂടുതൽ സംഭവിക്കുന്നു. മഹത്തുക്കളുടെ വാക്കുകളെ നമ്മൾ വിപരീതമായി ഗ്രഹിക്കും.